മനുഷ്യരും സാത്താനും തമ്മിലുള്ള ശത്രുത്വം. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. 3:15. മനുഷ്യൻ്റെ പതനത്തിന് ശേഷം സാത്താനെതിരായി ഉണ്ടായ ദൈവിക വിധി പ്രഖ്യാപനം കാലാവസാനം വരെ നിലനിൽക്കുന്നതും ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ഉൾക്കൊള്ളുന്ന ഒരു വൻ പോരാട്ടത്തിൻ്റെ നിഴലായ ഒരു പ്രവചനവും ആയിരുന്നു. ഞാൻ ശത്രുത്വമുണ്ടാക്കും എന്ന് ദൈവം പ്രഖ്യാപിക്കുന്നു. ഈ ശത്രുത്വം സ്വാഭാവികമായി സ്വീകാര്യമായതല്ല. മനുഷ്യൻ ദൈവത്തിൻ്റെ വിശുദ്ധ കൽപ്പന ലംഘിച്ചപ്പോൾ അവൻ്റെ പ്രകൃതം ദോഷമുള്ളതാകുകയും സാത്താനുമായി ഒരു രമ്യതയിലെത്തുകയും ചെയ്തു. പാപത്തിൻ്റെ കാരണഭൂതനും പാപിയായ മനുഷ്യനും തമ്മിൽ ശത്രുത്വം നിലനിൽക്കുന്നില്ല. ഇരു കൂട്ടരും വിശ്വാസത്യാഗത്താൽ തിന്മ നിറഞ്ഞവരായിത്തീർന്നു. തൻ്റെ മാതൃകയെ പിന്തുടരുന്നതിന് മറ്റുള്ളവരെ പ്രേരിപ്പിച്ചുകൊണ്ട് അനുകമ്പയും സഹായവും നൽകുന്നതുവരെ വിശ്വാസത്യാഗി ഒരിക്കലും നിഷ്ക്രിയനാകുന്നില്ല. ഈ കാരണത്താൽ വീഴ്ച ഭവിച്ച ദൂതന്മാരും ദുഷ്ടമനുഷ്യരും ആശയറ്റ സഹവർത്തിത്വത്തിൽ ലയിച്ചു. ദൈവം ഇടപെടാതിരുന്നുവെങ്കിൽ സാത്താനും മനുഷ്യരും സ്വർഗത്തിനെതിരായി ഒരു സഖ്യതയിൽ പ്രവേശിക്കുകയും സാത്താനെതിരായി ശത്രുത്വം പുലർത്തേണ്ടതിന് പകരം മാനവകുലം മുഴുവൻ ദൈവത്തിനെതിരായി ഒന്നിക്കുകയും ചെയ്യുമായിരുന്നു. ദൂതന്മാരെ മത്സരിക്കുവാൻ പ്രേരിപ്പിച്ചതുപോലെ മനുഷ്യനെയും സാത്താൻ പാപം ചെയ്യുവാൻ പ്രേരിപ്പിച്ചു. സാത്താൻ ഇപ്രകാരം അവൻ സ്വർഗത്തിനെതിരായുള്ള യുദ്ധത്തിൽ അവരുടെ സഹകരണം ആർജിച്ചു. മറ്റെല്ലാ കാര്യങ്ങളിലും അവർ തമ്മിൽ വിയോജിപ്പുണ്ടായിരുന്നുവെങ്കിലും ക്രിസ്തുവിനോടുള്ള അവരുടെ വെറുപ്പിന്റെ കാര്യത്തിൽ അവനും നിബന്ധിച്ച ദൂതന്മാർക്കും തമ്മിൽ എതിർപ്പുണ്ടായിരുന്നില്ല. എങ്കിലും പ്രപഞ്ചകർത്താവിന്റെ അധികാരത്തെ എതിർക്കുന്നതിൽ അവർ ശക്തമായി ഉറച്ചുനിന്നു. എന്നാൽ സാത്താനും സ്ത്രീയും തമ്മിലും അവൻ്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ശത്രുത്വം നിലനിൽക്കുമെന്നുള്ള പ്രഖ്യാപനം സാത്താൻ കേട്ടപ്പോൾ മനുഷ്യ സ്വഭാവത്തെ ദുഷിപ്പിക്കുന്ന അവൻ്റെ പരിശ്രമങ്ങളിൽ തടസ്സം നേരിടുമെന്ന് അവൻ അറിഞ്ഞു. അതായത്, അവൻ്റെ ദുഷ്ടശക്തിയെ എതിർക്കുവാൻ മനുഷ്യൻ എങ്ങനെയെങ്കിലും പ്രാപ്തനാകണമായിരുന്നു. മനുഷ്യവർഗം ക്രിസ്തുവിൽ കൂടെ ദൈവത്തിൻ്റെ സ്നേഹത്തിനും ആർദ്രതയ്ക്കും പാത്രമായതുകൊണ്ട് സാത്താന് അവരോടുള്ള ശത്രുത ആളിക്കത്തി. സ്വർഗത്തിൽ കാലുഷ്യത്തിനും ഭൂമുഖത്ത് ദുഃഖത്തിനും വിജനാവസ്ഥയ്ക്കും കാരണമാകുമാറ് ദൈവത്തിൻ്റെ കൈവേലിയെ വികൃതവും മലീമസവുമാക്കിക്കൊണ്ട് അവൻ്റെ മേൽ അപമാനം വരുത്തുന്നതിന് മനുഷ്യൻ്റെ വീണ്ടെടുപ്പിനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയെ താറുമാറാക്കുവാൻ സാത്താൻ ആഗ്രഹിക്കുന്നു. മനുഷ്യനെ സൃഷ്ടിച്ചതിലുള്ള ദൈവിക പ്രവർത്തനത്തിൻ്റെ പരിണത ഫലമാണ് ഈ തിന്മകളെല്ലാം എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. സാത്താനെതിരായുള്ള മനുഷ്യൻ്റെ ശത്രുതാ മനോഭാവം ദൈവം ആത്മാക്കളിൽ പാകിയ തൻ്റെ കൃപയാകുന്നു. രൂപാന്തരം വരുത്തുന്ന കൃപയും പുതുക്കത്തിൻ്റെ ശക്തിയും കൂടാതെ മനുഷ്യൻ സാത്താന്റെ അധീനതയിൽ തുടർന്നേനെ അവൻ്റെ ആജ്ഞയെ എക്കാലത്തും അനുസരിക്കുവാൻ തയ്യാറുള്ള ഒരു ദാസനാകുമായിരുന്നു. ഇതുവരെയും സമാധാനപൂർണമായിരുന്ന ഹൃദയത്തിൽ ഈ പുതിയ തത്വം പോരാട്ടത്തെ സൃഷ്ടിക്കുന്നു. കർത്താവ് നൽകുന്ന ശക്തിയാൽ സ്വേച്ഛാധിപതിയും ദൈവത്തിൻ്റെ സ്ഥാനം കൈവശമാക്കുവാൻ ശ്രമിച്ചവനുമായവനെ എതിർക്കുവാൻ മനുഷ്യനെ പ്രാപ്തനാക്കുന്നു. പാപത്തെ സ്നേഹിക്കുന്നതിന് പകരം അതിനെ വെറുക്കുന്നവരായി കാണപ്പെടുകയും ഹൃദയത്തിലെ പാപസ്വഭാവങ്ങളെ കീഴടക്കുകയും ചെയ്യുന്നവരൊക്കെയും ദൈവത്തിൻ്റെ നടത്തിപ്പിൻ്റെ തത്വത്തെ പൂർണ്ണമായും പ്രദർശിപ്പിക്കുന്നു. ലോകം കർത്താവിനെ സ്വീകരിച്ചതിലൂടെ ക്രിസ്തുവും സാത്താനും തമ്മിലുള്ള വൈരുദ്ധ്യം വളരെ സ്പഷ്ടമായി പ്രദർശിപ്പിക്കപ്പെട്ടു. ലോകസമ്പത്തോ പ്രതാപമോ ഗാംഭീര്യമോ ഇല്ലാത്തവനായി പ്രത്യക്ഷപ്പെട്ടതിനാൽ യഹൂദന്മാർ അവനെ തിരസ്കരിച്ചു. ഈ പുറമെയുള്ള ലൗകിക മോടികൾ ഇല്ലായിരുന്നുവെങ്കിലും അവനിൽ അധികാരമുള്ളതായി അവർ കണ്ടു. ക്രിസ്തുവിൻ്റെ പരിശുദ്ധിയും നൈർമല്യവും അവനെതിരായി ദുഷ്ടന്മാരുടെ വെറുപ്പിന് ആക്കം കൂട്ടി. സ്വയത്യാഗപൂർണവും പാപരഹിതവുമായ തൻ്റെ സമർപ്പണ ജീവിതം ജഡീകന്മാരും അഹംഭാവികളുമായ ജനത്തിന് ഒരു ശാശ്വത ശാസനയായിരുന്നു. ദൈവപുത്രനെതിരായി ശത്രുത്വം ഉടലെടുത്തതിൻ്റെ കാരണം ഇതുതന്നെയായിരുന്നു. സാത്താനും ദുഷ്ടാത്മസേനയും നീചന്മാരായ ദുഷ്ടമനുഷ്യരോട് സഖ്യത പുലർത്തി. വിശ്വാസത്യാഗത്തിൻ്റെ സകല ശക്തികളും സത്യത്തിൻ്റെ നായകനെതിരായി അണിനിരുന്നു. ഗുരുവിനോടുണ്ടായിരുന്ന അതേ ശത്രുത തൻ്റെ ശിഷ്യന്മാരുടെ നേരെയും പ്രകടമായി. പാപസ്വഭാവത്തെ നിഷേധിക്കുന്നവർക്കും പരീക്ഷകളെ അതിജീവിക്കുന്നതിന് ഉന്നതങ്ങളിൽ നിന്നും ശക്തി ആർജിച്ചവർക്കുമെതിരായി നിശ്ചയമായും സാത്താന്റെയും അവൻ്റെ സൈന്യത്തിൻ്റെയും ക്രോധജ്വാല ഉണരും. പാപവും പാപികളുമുള്ള കാലത്തോളം സത്യത്തിൻ്റെ പരിഭാവന തത്വങ്ങളോടും അതിൻ്റെ അനുഭാവികളോടുമുള്ള വെറുപ്പും നിലനിൽക്കുന്നതാണ്. ക്രിസ്തുവിൻ്റെ അനുഗാമികൾക്കും സാത്താന്റെ കൂട്ടാളികൾക്കും തമ്മിൽ രമ്യതയിലെത്തുവാൻ കഴിയുകയില്ല. ക്രൂശിനോടുള്ള വിദ്വേഷം നിലച്ചിട്ടില്ല. എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാം ഉപദ്രവം ഉണ്ടാകും. 2 Timotheus 3:12. ദൈവിക ഭരണകൂടത്തിനെതിരായി സാത്താന്റെ സാമ്രാജ്യവും അധികാരവും സുസ്ഥാപിക്കുന്നതിന് വേണ്ടി അവന്റെ മാർഗനിർദ്ദേശാനുസരണം കൂട്ടുപ്രവർത്തകർ അതീവോത്സുകരായി നിരന്തരം പ്രവർത്തിക്കുന്നു. ഇതിനായി മോഹന വാഗ്ദാനങ്ങൾ നൽകി ക്രിസ്തുവിൻ്റെ അനുഗാമികളെ വഞ്ചിക്കുവാൻ അവർ ശ്രമിക്കുന്നു. ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി അവരുടെ നേതാവിനെ പോലെ തന്നെ അവർ തിരുവെഴുത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്യുകയും സത്യത്തിൽ നിന്നും വ്യതിചലിക്കുകയും ചെയ്യുന്നു. ദൈവത്തിനെതിരായി കുറ്റാരോപണങ്ങൾ ഉന്നയിക്കുവാൻ സാത്താൻ ഉദ്യമിച്ചതുപോലെ അപവാദങ്ങളാൽ അവൻ്റെ കൂട്ടുപ്രവർത്തകർ ദൈവജനത്തെ വേട്ടയാടുന്നു. യേശു ക്രിസ്തുവിനെ മരണത്തിനേൽപ്പിച്ച അതേ മനസ്ഥിതി അവൻ്റെ അനുയായികളെ നശിപ്പിക്കുന്നതിന് ദുഷ്ടന്മാരെ പ്രേരിപ്പിക്കുന്നു. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും എന്ന ആദ്യ പ്രവചനത്തിൽ ഇതെല്ലാം തന്നെ നിഴലിട്ടിരിക്കുന്നു. കാലാവസാനത്തോളം ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. സാത്താൻ അവൻ്റെ സേനകളെയെല്ലാം വിളിച്ചുകൂട്ടുകയും അവൻ്റെ സകല ശക്തിയും ഈ പോരാട്ടത്തിൽ ചെലുത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് അവന് അതിശക്തമായ ഒരു എതിർപ്പ് ഉണ്ടാകാതിരിക്കുന്നത്? ക്രിസ്തീയ പടയാളികൾ ഉദാസീനരും നിദ്രാലുക്കളും ആകുന്നത് എന്തുകൊണ്ട്? കാരണം അവർക്ക് ക്രിസ്തുവുമായുള്ള ബന്ധമില്ലായ്മയും പരിശുദ്ധാത്മ നടത്തിപ്പില്ലായ്മയുമാണ്. അവരുടെ യജമാനന് പാപത്തോടുണ്ടായിരുന്നതുപോലെയുള്ള വെറുപ്പോ അറപ്പോ അവർക്കില്ലായിരുന്നു. ഉറച്ച തീരുമാനത്തോടുകൂടെ ക്രിസ്തു പാപത്തോട് എതിർത്തു നിന്നതുപോലെ അല്ല അവർ. തിന്മയുടെ വളർച്ചയെയും പാപത്തിൻ്റെ മൂർധന്യതയെയും കുറിച്ച് അവർ ബോധവന്മാരാകുന്നില്ല. അന്ധകാരപ്രഭുവിൻ്റെ ശക്തിയിലും സ്വഭാവത്തിലും അവർ അന്ധരാണ്. ക്രിസ്തുവിനോടും അവൻ്റെ സഭയോടുമുള്ള പോരാട്ടത്തിൻ്റെ വിശാലതയും സാത്താൻ്റെ അധികാരത്തെയും വിദ്വേഷത്തെയും കുറിച്ചുള്ള അജ്ഞതയും മൂലം സാത്താനോടും അവൻ്റെ പ്രവർത്തനത്തോടും ശത്രുതയില്ല. ജനസഹസ്രങ്ങൾ ഇവിടെ വഞ്ചിക്കപ്പെടുന്നു. എല്ലാ അശുദ്ധാത്മാക്കളുടെയും ചിന്തകളെ നിയന്ത്രിക്കുന്നവനും ആത്മാക്കളുടെ രക്ഷയ്ക്കും ക്രിസ്തുവിനെതിരായും പോരാടുന്നതിന് കുടില തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് മുന്നോട്ട് നീങ്ങുന്നവനുമായ അതിശക്തനായ സേനാനായകനാണ് അവരുടെ ശത്രുവെന്ന് ജനം മനസ്സിലാക്കുന്നില്ല. ക്രിസ്ത്യാനികളെന്ന് നടിക്കുന്നവരിലും സുവിശേഷ ശുശ്രൂഷകരിൽ പോലും പ്രസംഗപീഠങ്ങളിൽ യാദൃച്ഛികമായി പരാമർശിക്കുന്നതൊഴിച്ചാൽ സാത്താനെക്കുറിച്ച് അപൂർവമായി മാത്രമേ പരാമർശിക്കുന്നുള്ളൂ. അവൻ്റെ നിരന്തരമായ പ്രവർത്തനം, അതിന്മേലുള്ള വിജയം, അവൻ്റെ അസ്തിത്വം, കൗശലത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ്, ഇവയെ അവർ അവഗണിക്കുന്നു. അവൻ്റെ ഉപായങ്ങളെക്കുറിച്ചും മനുഷ്യർ അജ്ഞരായിരിക്കവേ ഈ ജാഗരൂകനായ ശത്രു അവരുടെ ജീവിത പന്ഥാവിലൂടെ നീങ്ങുന്നു. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവൻ്റെ സാന്നിധ്യം നുഴഞ്ഞു കയറുന്നു. നമ്മുടെ പട്ടണങ്ങളിലെ എല്ലാ തെരുവുകളിലും സഭകളിലും ദേശീയ ഭരണസമിതികളിലും നീതിന്യായ കോടതികളിലും ഈ നുഴഞ്ഞുകയറ്റം ചിന്താക്കുഴപ്പത്തിലും വഞ്ചനയിലും ദൂഷ്യമാർഗങ്ങളിലും കൂടെ അരങ്ങേറുന്നു. എല്ലായിടത്തും സ്ത്രീ പുരുഷന്മാരുടെയും കുഞ്ഞുങ്ങളുടെയും ശരീരത്തെയും മനസ്സിനെയും നശിപ്പിക്കുന്നു. കുടുംബ ബന്ധങ്ങൾ ശിഥിലമാക്കുന്നു. വൈരാഗ്യത്തിൻ്റെയും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വിത്ത് വിതറുന്നു. കിടമത്സരങ്ങൾ, കലാപങ്ങൾ, രാജ്യദ്രോഹങ്ങൾ, കൊലപാതകങ്ങൾ എന്നിവ എല്ലായിടങ്ങളിലും അവൻ്റെ സാന്നിധ്യം വിളിച്ചറിയിക്കുന്നു. ദൈവമാണ് ഇവയെല്ലാം വരുത്തി വയ്ക്കുന്നതെന്നും ഇപ്രകാരമെല്ലാം സംഭവിക്കണമെന്നുമുള്ള കാഴ്ചപ്പാടോടും കൂടെ ക്രൈസ്തവ ലോകം നിലകൊള്ളുന്നതായും തോന്നുന്നു. ലോകത്തിൽ നിന്നും ദൈവജനങ്ങളെ വേർതിരിക്കുന്ന അതിർവരമ്പുകളെ തകർത്തുകൊണ്ട് സാത്താൻ നിരന്തരം ദൈവമക്കളിൽ ആധിപത്യം അന്വേഷിക്കുന്നു. ജാതികളുമായി വിലക്കപ്പെട്ട ബന്ധത്തിന് പുരാതന ഇസ്രായേൽ മുതിർന്നപ്പോൾ അവരെ പാപം ചെയ്യുന്നതിന് വശീകരിക്കുകയാണ് ചെയ്തത്. ഇതേ രീതിയിൽ ആധുനിക ഇസ്രായേലും വഴിപിഴച്ചു പോകുന്നു. ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. 2 കൊരിന്ത്യർ 4:4. ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ തീരുമാനിച്ചിട്ടില്ലാത്തവരെല്ലാം സാത്താൻ്റെ ദാസന്മാരാണ്. വീണ്ടും ജനനം പ്രാപിക്കാത്ത ഹൃദയങ്ങളിൽ പാപാസക്തിയും അതിനെ താലോലിക്കാനും ലാഘവമായി എടുക്കുവാനുമുള്ള മനോഭാവവും ഉണ്ടായിരിക്കും. വീണ്ടും ജനനം പ്രാപിച്ച ഹൃദയത്തിൽ പാപത്തെ വെറുക്കാനും അതിനെ ചെറുക്കുവാനുമുള്ള തീരുമാനമുണ്ട്. അഭക്തരുടെയും അവിശ്വാസികളുടെയും കൂട്ടുകെട്ട് ക്രിസ്ത്യാനികൾ തിരഞ്ഞെടുക്കുമ്പോൾ അവർ തങ്ങളെ തന്നെ പരീക്ഷകനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ ദൃഷ്ടികളിൽ നിന്ന് സാത്താൻ തന്നെ മറച്ചിട്ട് അവരുടെ കണ്ണുകളെ കപടമായ വഞ്ചനകളാൽ അവൻ ആവരണം ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ലോകബന്ധങ്ങൾ അവർക്ക് ഹാനികരമാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. സ്വഭാവത്തിലും വാക്കുകളിലും പ്രവർത്തനങ്ങളിലും എല്ലായ്പ്പോഴും ലോകം നമ്മെ ആകർഷിക്കുമ്പോൾ അവർ പൂർവാധികം അന്ധരാകുന്നു. ലോക ആചാരങ്ങളെ അനുകരിക്കുമ്പോൾ സഭ ലൗകികത്വത്തിലേക്ക് തിരിയുന്നു. അതൊരിക്കലും ലോകത്തെ ക്രിസ്തുവിലേക്ക് തിരിക്കുന്നില്ല. പാപവുമായുള്ള സമ്പർക്കം അതിനോടുള്ള ഒഴിച്ചുകൂടാനാകാത്ത രീതിയിൽ എതിർപ്പിനെ ലഘൂകരിക്കുന്നു. സാത്താൻ്റെ ദാസനായി സഹകരിക്കുന്നതിന് ആഗ്രഹിക്കുന്നവൻ വളരെ വേഗം അവരുടെ യജമാനനെ ഭയക്കാത്തവനായിത്തീരുന്നു. ദാനിയൽ രാജകൊട്ടാരത്തിലെ ന്യായാസനത്തിന് മുമ്പിലായിരുന്നതുപോലെ നാം നമ്മുടെ കർത്തവ്യങ്ങളിൽ പരീക്ഷിക്കപ്പെടുമ്പോൾ ദൈവം നമ്മെ രക്ഷിക്കുമെന്ന് നമുക്ക് പൂർണ്ണമായും ഉറപ്പാക്കാം. എന്നാൽ അതിന് വിരുദ്ധമായി നാം നമ്മെ തന്നെ പരീക്ഷകൾ കേൾപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ എപ്പോഴെങ്കിലും നാം പരാജയപ്പെടുക തന്നെ ചെയ്യും. അവൻ്റെ അധികാരത്തിന് കീഴിലാണ് തങ്ങളെന്ന് സംശയിക്കാൻ സാധ്യതയില്ലാത്തവരിലൂടെ പരീക്ഷകൻ പലപ്പോഴും ഉന്നതമായ വിജയത്തോടുകൂടെ പ്രവർത്തിക്കുന്നു. ദൈവഭയമില്ലായ്മയ്ക്ക് പരിഹാരം എന്നതുപോലെയോ അഥവാ അവൻ്റെ പ്രീതിക്ക് പാത്രീഭൂതൻ എന്നതുപോലെയോ വിദ്യാഭ്യാസവും കഴിവുമുള്ളവർ ആദരിക്കപ്പെടുകയും മാനിക്കപ്പെടുകയും ചെയ്യുന്നു. താലന്തും സംസ്കാരവും ദൈവത്തിൻ്റെ ദാനമാണെന്ന് അവർ കരുതുന്നു. എന്നാൽ ദൈവഭക്തിയുടെ സ്ഥാനത്തേക്ക് ഇവ വിനിയോഗിച്ച് ദൈവത്തിങ്കിലേക്ക് ആത്മാവിനെ കൊണ്ടുവരുന്നതിന് പകരം അവർ തന്നിൽ നിന്നും അകലുന്നു. അപ്പോൾ അവ ഒരു കെണിയും ശാപവുമായി തീരുന്നു. മര്യാദയും പരിശുദ്ധിയും ഒരർത്ഥത്തിൽ ക്രിസ്തുവുമായി ബന്ധപ്പെട്ടതാണെന്ന അഭിപ്രായം അനേകരിലും നിലകൊള്ളുന്നു. ഇതിൽ കവിഞ്ഞ വേറൊരബദ്ധം ഉണ്ടായിട്ടില്ല. നല്ല മതത്തിനു വേണ്ടിയും ശക്തമായ സ്വാധീനം ചെലുത്തുവാൻ വേണ്ടിയും ഈ സവിശേഷതകൾ ഓരോ ക്രിസ്ത്യാനിയുടെ സ്വഭാവത്തെയും കൃപയുള്ളതാക്കേണ്ടതുണ്ട്. എന്നാൽ അത് ദൈവത്തിനായി പ്രതിഷ്ഠിക്കപ്പെട്ടതായിരിക്കണം. അല്ല എങ്കിൽ അവയെല്ലാം പൈശാചികന് തിന്മയ്ക്കൊരു ശക്തിയായിത്തീരും. ഒരു അസാന്മാർഗിക പ്രവൃത്തിയാണെന്ന് സർവ്വസാധാരണമായി ഗണിക്കപ്പെട്ട ഒന്നിനോട് വഴങ്ങാത്ത ബുദ്ധിശക്തിയും നല്ല പെരുമാറ്റവുമുള്ള മനുഷ്യൻ സാത്താൻ്റെ കൈകളിലെ കറകളഞ്ഞ ഒരായുധമായി കലാശിക്കുന്നതാണ്. അവൻ്റെ സ്വാധീനത്തിൻ്റെയും മാതൃകയുടെയും കപടവും വഞ്ചനാത്മകവുമായ സ്വഭാവം ക്രിസ്തുമാർഗത്തിന് അജ്ഞരും സംസ്കാരമില്ലാത്തവരുമായവരേക്കാൾ ഏറ്റവും ആപൽക്കരമായ ഒരു ശത്രുത്വം ഉളവാക്കുന്നു. ഒരിക്കലും ഇക്കാര്യം മറക്കാതിരിക്കണം. ലോകത്തെ അന്താളിപ്പിക്കുകയും അത്ഭുത പാരമ്യത്തിലെത്തിക്കുകയും ചെയ്യത്തക്ക വിജ്ഞാനം ശലോമൻ തീവ്രമായ പ്രാർത്ഥനയാലും ദൈവത്തിലുള്ള ആശ്രയത്താലും കരഗതമാക്കി. എന്നാൽ അവൻ്റെ ശക്തിക്ക് ഉറവിടമായവനിൽ നിന്നും അവൻ പിന്തിരിയുകയും അവൻ സ്വയത്തിൽ ആശ്രയിക്കുകയും ചെയ്തപ്പോൾ അവൻ പരീക്ഷയ്ക്ക് ഇരയായിത്തീർന്നു. അപ്പോൾ രാജാക്കന്മാരിൽ ബുദ്ധിമാനായ ഈ രാജാവിൽ ചൊരിയപ്പെട്ട അതിശയകരമായ ശക്തികളെല്ലാം പിശാചിൻ്റെ മധ്യവർത്തിയായി അവനെ കൂടുതൽ പ്രയോജനപ്പെടുത്തുക മാത്രമാണ് ഉണ്ടായത് എന്നുള്ള ഈ സത്യത്തിന് നേരെ മനുഷ്യരുടെ കണ്ണ് കുരുടാക്കി തീർക്കുന്നതിന് വേണ്ടി സാത്താൻ നിരന്തരം വ്യാപൃതനായിരിക്കുമ്പോൾ ക്രിസ്ത്യാനികൾ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ എന്ന സത്യം മനസ്സിലാക്കണം. Ephesians 6:12 ആത്മപ്രേരിതമായ മുന്നറിയിപ്പ് ആദിമ നൂറ്റാണ്ട് മുതൽ ഇന്നുവരെയും മാറ്റൊലിക്കൊള്ളുന്നത് നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാജ് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. 1 Petrus 5:8 പിശാജിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ എന്നാണ് Ephesians 6:11. ആദാമ്യകാലം മുതൽ ഇന്നയോളം നമ്മുടെ ശത്രു അടിച്ചമർത്തുന്നതിനും നിർമൂല നശീകരണത്തിനുമായി അവൻ്റെ ശക്തി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ സഭയ്ക്കെതിരായുള്ള അവൻ്റെ അവസാന സംരംഭത്തിനായി അവനിപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. യേശുവിനെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഈ നിഷ്ഠൂര ശത്രുവുമായി സംഘട്ടനത്തിൽ അകപ്പെട്ടിരിക്കും. ദൈവിക മാതൃകയെ അനുകരിക്കുവാൻ ക്രിസ്ത്യാനി എത്രത്തോളം അടുക്കുമോ അത്രത്തോളം അവനവനെ തന്നെ സാത്താൻ്റെ ആക്രമണത്തിന് ഒരു അടയാളമായി നിശ്ചയമായി രൂപപ്പെടുത്തും. ദൈവിക പരിപാടിയിൽ ശുഷ്കാന്തിയോടെ വ്യാപൃതരായിരിക്കുകയും പിശാചിൻ്റെ വഞ്ചനകളെ അനാവരണം ചെയ്യുവാൻ അന്വേഷിക്കുകയും ജനങ്ങളുടെ മുമ്പിൽ ക്രിസ്തുവിനെ അവതരിപ്പിക്കുകയും ചെയ്യുന്നവരെല്ലാം വിനയമുള്ള മനസ്സോടും കണ്ണുനീരോടും പരീക്ഷകളോടും കൂടെ കർത്താവിനെ ശുശ്രൂഷിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞ സാക്ഷ്യത്തോട് പങ്കുചേരാൻ പ്രാപ്തരാകുന്നതാണ്. സാത്താൻ തൻ്റെ ഘോരവും കൗശലപൂർണ്ണമായ പരീക്ഷകൾ കൊണ്ട് ക്രിസ്തുവിനെ ആക്രമിച്ചു. എന്നാൽ ഓരോ സംഘട്ടനത്തിലും അവൻ വിജയിച്ചു. ആ പോരാട്ടങ്ങൾ നമുക്ക് വേണ്ടിയായിരുന്നു. ആ വിജയങ്ങളൊക്കെയും നമുക്ക് വിജയം സാധ്യമാക്കി തരുന്നു. അതിനെ അന്വേഷിക്കുന്നവർക്കൊക്കെയും ക്രിസ്തു ശക്തി പകർന്നു തരും. ഒരു മനുഷ്യനും തൻ്റെ സ്വന്തം സമ്മതം കൂടാതെ സാത്താനാൽ കീഴടക്കപ്പെടുന്നില്ല. ആരെയും നിർബന്ധപൂർവം പാപം ചെയ്യിക്കുന്നതിനോ ഇച്ഛാശക്തിയെ നിയന്ത്രിക്കുന്നതിനുള്ള കരുത്തോ പരീക്ഷകനില്ല തന്നെ. അവനൊരുപക്ഷെ കഷ്ടത വരുത്താനാകും, എന്നാൽ അവന് മലിനപ്പെടുത്താനാവില്ല. വ്യഥയ്ക്ക് കാരണമുണ്ടാക്കാൻ അവനാകും, എന്നാൽ കളങ്കപ്പെടുത്താനാവില്ല. പാപത്തിനും സാത്താനുമെതിരായി ആത്മധൈര്യത്തോടെ യുദ്ധം ചെയ്യുവാൻ ക്രിസ്തുവിൻ്റെ വിജയം തൻ്റെ അനുയായികൾക്ക് പ്രചോദനമാണ്.